Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം ആദ്യവാരത്തിലെ സുവിശേഷ ചിന്തകളാണ് ഇന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 37 മുതൽ 44 വരെ വാക്യങ്ങൾ.
നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ, നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ, അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോൾ രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ അവശേഷിക്കും. രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങളറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്.
2004 December 26 ലോകമുണർന്നത് ദുരന്ത വാർത്ത ശ്രവിച്ചുകൊണ്ടാണ്. ഇന്തോനേഷ്യയ്ക്കടുത്ത് ശാന്തസമുദ്രത്തിൽ ഉരുവം കൊണ്ട സുനാമി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലുമായി കവർന്നെടുത്തത് 10,00,000 മനുഷ്യജീവിതങ്ങളും കണക്കില്ലാത്ത മറ്റു ജീവജാലങ്ങളുമാണ്. സമുദ്രത്തിലുണ്ടായ രാക്ഷസ തിരമാലകളെക്കുറിച്ച് അമേരിക്കയ്ക്കും മറ്റു ചില രാഷ്ട്രങ്ങൾക്കും മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. കിട്ടിയ അറിവ് ഗവനിക്കുകയും കൈമാറുകയും മുൻകരുതലുകൾ കാര്യമായി എടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ തീവ്രത കുറക്കാമായിരുന്നെന്ന് ശാസ്ത്രലോകം ഇന്നും അഭിപ്രായപ്പെടുന്നു. ഇപ്പോഴിതാ സമുദ്ര സുനാമിക്ക് പകരം പർവ്വത സുനാമി രൂപമെടുക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഹിമാലയ സാനുക്കളിൽ രൂപം കൊള്ളുന്ന നവമായ ദുരന്തത്തെ നേരിടാൻ നാം തയ്യാറാകുമോ എന്തോ? മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ കാണുവാൻ ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മാത്രമല്ല, ആത്മീയ ദുരന്തങ്ങളും ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നിരന്തരമായ ജാഗ്രത അനിവാര്യമാണ്. തയ്യാറായി നിൽക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ എന്ന സന്ദേശമാണ് ആഗമനകാലത്തെ 1 ഞായർ നമുക്ക് നൽകുന്നത്. മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചാണ് സുവിശേഷം പ്രതിപാദിക്കുന്നത്. വെളിപാടിന്റെ ആത്മീയ ഭാഷയാണ് ക്രിസ്തു ഇന്നത്തെ വചനഭാഗത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഭൗമിക തലത്തിൽ നിന്ന് ഒരു അഭൗമ തലത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ക്രിസ്തുവിന്റെ ദ്വിതീയ ആഗമനം എപ്പോഴാണ് സംഭവിക്കുക എന്ന ചോദ്യം വളരെ സ്വാഭാവികമായും നമ്മിൽ എന്ന പോലെ തന്നെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലും പണ്ടേ ഉയർന്നിട്ടുള്ളതാണ്. യുഗാന്തം വരെ തൻ്റെ ശിഷ്യന്മാർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ക്രിസ്തു ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മനുഷ്യപുത്രന്റെ ആഗമനം എന്ന പദസന്ധിയും ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. എപ്പോഴാണ് ക്രിസ്തു വീണ്ടും വരിക? എപ്പോൾ വേണമെങ്കിലും വരാം. അതിനാൽ കരുതലോടെ ജീവിക്കണം എന്നതാണ് ഉത്തരം. സത്യത്തിൽ ക്രിസ്തു ഇപ്പോഴും എപ്പോഴും നമ്മിലേക്ക്, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തയ്യാറായി നിൽക്കുന്നവർ, ജാഗരൂകത അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുന്നവർ അവിടുത്തെ ആഗമനം തിരിച്ചറിയും. മനുഷ്യരക്ഷയ്ക്കായുള്ള കർത്താവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ നോഹിന്റെ കാലത്തുണ്ടായ ജലപ്രളയം തന്നെ നല്ല ഉദാഹരണമാണ്. വിശ്വസ്തതയ്ക്ക് വിമോചനവും അവിശ്വസ്തതയ്ക്ക് ശിക്ഷയും നൽകുന്നതായിരുന്നു ജലപ്രളയം. എന്താണ് ഈ വിശ്വസ്തത? ധർമ്മനിഷ്ഠയിൽ ജീവിക്കുക എന്നതാണ് വിശ്വസ്തത. ദൈവസന്നിധിയിൽ നീതിമാനായിരുന്നു നോഹ്. ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമല്ല നോഹ് രക്ഷപ്പെട്ടത്, അദ്ദേഹത്തിന്റെ നീതി കൊണ്ടുകൂടെയാണ്. രക്ഷയെന്നാൽ ദാനം മാത്രമല്ല, സൽപ്രവൃത്തികൾക്കുള്ള പ്രതിഫലം കൂടെയാണ് രക്ഷ. ദൈവമനുഷ്യ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് രക്ഷ ലഭിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് വയലിൽ രണ്ടു പേരാണ് ജോലി ചെയ്തിരുന്നത്, അതിൽ ഒരുവൻ എടുക്കപ്പെട്ടു. രണ്ട് സ്ത്രീകളാണ് തിരികല്ലിൽ ആട്ടിയിരുന്നത്, അതിൽ ഒരുവൾ എടുക്കപ്പെട്ടു. അപ്പോൾ രക്ഷ ദാനം മാത്രമായിരുന്നെങ്കിൽ രണ്ടുപേരും എടുക്കപ്പെടേണ്ടതാണ്. എന്നാൽ രക്ഷ സൽപ്രവൃത്തികൾക്കുള്ള പ്രതിഫലമാണ്. അതിൽ മനുഷ്യൻ്റെ പരിശ്രമം, അധ്വാനമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദൈവരാജ്യത്തിൻ്റെയും അവിടുത്തെ ഭരണത്തിൻ്റെയും ചുമതല ഏൽപ്പിക്കപ്പെട്ടവരെയാണ് ഗൃഹനാഥൻ എന്ന പദം കൊണ്ട് സുവിശേഷം സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഭരണം എപ്പോഴും യാഥാർത്ഥ്യമാകണമെങ്കിൽ നാം സദാ ജാഗരൂകരായിരിക്കണം. ദൈവരാജ്യം അഥവാ ക്രിസ്തുവിൻ്റെ സ്നേഹരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനും മനുഷ്യപുത്രൻ്റെ ആഗമനം ഫലവത്താകാനും സാക്ഷാത്കരിക്കാനും ക്രിസ്തു ശിഷ്യന്മാർ നിരന്തരമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതിനായി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളോട്, നമുക്ക് ചുറ്റുമുള്ളവരോട് ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും പങ്കുവച്ച് ജീവിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ ദൈവരാജ്യം യാഥാർത്ഥ്യമാകുന്നത്. ആഗമനകാലത്തിലൂടെ ക്രിസ്തുമസിനൊരുങ്ങുന്ന നാം എന്നും അവിടുത്തെ രാജ്യത്തിൻ്റെ ആഗമനത്തിനായി, ക്രിസ്തുരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ സാക്ഷാത്കാരത്തിനായിട്ടാണ് ഒരുങ്ങുന്നത്. ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ പ്രതിച്ഛായ കണ്ടെത്തുന്നത് ദൈവരാജ്യത്തിൻ്റെ സമീപനവും കാഴ്ചപ്പാടുമാണ്. നിന്റെ കോട്ടകളിൽ സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് പാടുന്ന സങ്കീർത്തകൻ ദൈവരാജ്യത്തെയാണ് പ്രഘോഷിക്കുന്നത്. പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന പാവങ്ങളെ ഉൾക്കൊള്ളുന്ന ലോകവും ദാരിദ്ര്യ നിർമാർജ്ജനവും ദൈവരാജ്യത്തിൻ്റെ ലാവണ്യമുള്ള കാഴ്ചപ്പാടും ലക്ഷ്യവും ലക്ഷണവും വെളിപ്പെടുത്തുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ശാസ്ത്ര പ്രദർശനത്തിന് പോയപ്പോൾ വൈകുണ്ഠത്തിലേക്കൊരു വഴി എന്നൊരു ഇനം അവിടെ കണ്ടു. ഇരുട്ടുമുറിയിൽ രണ്ട് നിലക്കണ്ണാടികളുടെ മധ്യത്തിൽ കുട്ടികൾ നിലവിളക്ക് കത്തിച്ചു വച്ചിരിക്കുകയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വെളിച്ചത്തിൻ്റെ അവസാനിക്കാത്തതും ആശ്ചര്യപ്പെടുത്തുന്നതുമായ പ്രതിഫലനങ്ങളും പ്രതിബിംബങ്ങളുമാണ് അവിടെ കണ്ടത്. ഈ വെളിച്ചത്തെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് മോക്ഷത്തിൽ എത്തിച്ചേരാമെന്നായിരുന്നു പ്രദർശനത്തിൽ കുട്ടികളുടെ അടിക്കുറിപ്പ്. അതുപോലെ ജീവിതത്തിൽ ക്രിസ്തു വെളിച്ചത്തിൻ്റെ അത്ഭുതങ്ങൾ അളക്കാനാവാത്തതാണ്. ഇരുളിൽ തെളിഞ്ഞ പ്രകാശത്തെ മാത്രമല്ല പ്രകാശം പരത്തിയവനെയും നാം ജീവിതത്തിൽ എന്നും ഓർക്കേണ്ടതാണ്, എന്നും അവിടുത്തെ അനുഗമിക്കേണ്ടതാണ്. ഭാരതത്തിൽ ദീപാവലി ആഘോഷങ്ങൾ കഴിഞ്ഞ് ക്രിസ്തുമസ് മഹോത്സവത്തിനുള്ള ഒരുക്കത്തിൻ്റെ ആദ്യവാരമാണിത്. പ്രപഞ്ചത്തിൻ്റെ ദീപാവലിയാണ് ക്രിസ്തുമസ്. അസാധാരണമായൊരു നക്ഷത്രത്തിൻ്റെ അടയാളമായിട്ടാണ് വിശ്വപ്രകൃതി അതിനെ ഘോഷിച്ചത്. സമസ്തവും അവിടുന്നിലൂടുണ്ടായി, ഒന്നും അവിടുത്തെ കൂടാതുണ്ടായിട്ടില്ല. അവിടുന്നിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. വെളിച്ചമിരുളിൽ പ്രകാശിക്കുന്നു, പിന്നതിനെ കീഴടക്കാൻ ഇരുളിനു കഴിഞ്ഞുമില്ല. വിശുദ്ധ യോഹന്നാന്റെ രചന കവിത പോലെ യുക്തവും സ്പഷ്ടവുമാണ്. ചെറിയ അതിരുകളുടെ പറയിൻ കീഴിൽ ആ പ്രകാശത്തെ പരിമിതപ്പെടുത്തുക എന്ന അപരാധം നാം ചെയ്യാതിരിക്കാൻ മനുഷ്യരുടെ വെളിച്ചമെന്ന പദം കൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ക്രിസ്തുമസ് വെളിച്ചത്തെ ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ വിളക്കിനെ പിന്തുടർന്നവർ ദൈവീക വെളിച്ചം കണ്ടെത്തി. ലോകം വിശ്വവെളിച്ചം കണ്ടത് മാനത്തു തെളിഞ്ഞ നക്ഷത്രത്തെ അനുഗമിച്ചപ്പോഴാണ്. ഇനിയും ഇതാ നക്ഷത്രത്തെ തിരയാൻ തയ്യാറാകുന്നവർക്ക് എന്നെങ്കിലും ഒരിക്കൽ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കാതിരിക്കാനാവില്ല, ക്രിസ്തുവിനെ കണ്ടെത്താതിരിക്കാൻ ആവില്ല. അതുകൊണ്ടാണ് കവിയും ചിത്രകാരനും സാധകനും പോരാളിയും ഒക്കെ അനുഷ്ഠാനങ്ങളുടെ ഭാരമില്ലാതെ ക്രിസ്തുവിനെ പ്രണമിച്ചത്. സകലർക്കും സകല മതസ്ഥർക്കും പ്രാർത്ഥനയുടെ ഉത്തരമാണ് ക്രിസ്തു, സംശയമില്ല. തമസോമ ജ്യോതിർഗമയ. ദൈവിക വെളിച്ചത്തിലേക്കുള്ള ക്ഷണമാണ് മറ്റൊരു ക്രിസ്തുമസ്. ക്രിസ്തു വിശ്വവെളിച്ചമാണ്, പാപം ഇരുട്ടാണ്. എന്നും നാം ആ വെളിച്ചത്തിലായിരിക്കാനുള്ള ക്രിസ്തുവിൻ്റെ ക്ഷണം തന്നെയാണ് അവിടുത്തെ സുവിശേഷം. ഇനി അവിടുന്ന് എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. ആകയാൽ ജാഗ്രതയോടെ ജീവിക്കാം, കാത്തിരിക്കാം, തയ്യാറായിരിക്കാം. എന്നും വിശ്വപ്രകാശമായ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലായിരിക്കാൻ പരിശ്രമിക്കാം. അവിടുത്തെ സ്നേഹമഴ നമ്മിൽ വർഷിക്കുവോളം നമ്മുടെ ഹൃദയങ്ങളും കുടുംബങ്ങളും സമൂഹങ്ങളും സജ്ജമാക്കാം. അവിടുത്തേക്കായി ജാഗരൂകതയോടെ അവ തുറന്നു വയ്ക്കാം.
യേശു തൊടുമീ നെഞ്ച്. പാടുമതിനാലെൻ ഹൃദയം പ്രാർത്ഥനാഗീതം യേശുവരുമീ മണ്ണിൽ സ്നേഹമഴയായി വീണ്ടും യേശു തൊടുമീ നെഞ്ചിൽ പാപമുകിൽ മായും
കെ ജെ യേശുദാസ് ആലപിച്ചതാണ് ഈ ഗാനം. ജയൻ പള്ളുരുത്തിയുടെ രചന, സംഗീതം ജെർസൻ ആന്റണി.
ആശകളുമായി ദിനവും ഉണരുമെന്നാവിൽ നീ നാമജപമായെങ്കിൽ സ്തുതികൾ ഞാൻ അഭയമരുളും ഇടയനരികിൽ ഒരു കിടാവായി ഞാനും അമൃതമരുളും ഗുരുവരൻ നീ തഴുകുമോ എൻ ഹൃദയം നീ എൻ ജീവൻ കേഴുന്ന നേരം യേശുവരും സദയമടിയൻ ചെയ്ത പിഴകൾ കരുണയാൽ മാപ്പേകു നീയൻ ജീവൻ കേഴുന്ന നേരം യേശുവരും പ്രാർത്ഥനാഗീതം യേശുവരുമീ മണ്ണിൽ സ്നേഹമഴയായി വീണ്ടും യേശു തൊടുമീ നെഞ്ചിൽ പാപമുകിൽ മായുമ്പോൾ പാടുമതിനാലെൻ ഹൃദയം പ്രാർത്ഥനാഗീതം യേശുവരുമീ മണ്ണിൽ സ്നേഹമഴയായി വീണ്ടും യേശു തൊടുമീ നെഞ്ചിൽ പാപമുകിൽ മായുമ്പോൾ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആഗമനകാലം ഒന്നാം വാരത്തിലെ സുവിശേഷ ചിന്തകളാണ്.